رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين إمام وقيع بن جراح رحمه الله كتاب الزهد لا تباب ബാബു തനദ്ദുഫ് വൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വൃത്തി ശുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഹദ്ദസന സുഫിയാൻ അൻ അബി ഇസ്ഹാഖ് ഖാല സമീഉത്തുൽ ബറാ യഖൂൽ ബറാ ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു പറയുന്നു കേട്ടു മാ റഅയ്തു മിൻ ദി ലമ്മതിൻ അഹ്സന ഫി ഹുല്ലതിൻ ഹംറാ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലിനേക്കാൾ ചുവന്ന വസ്ത്രത്തിൽ ഭംഗിയുള്ളതായി ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല ചുവന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ വിശദീകരിക്കുന്നത് കാണാം ചെറിയ ഒരു ഡിസൈനുള്ള ചുവന്ന വസ്ത്രമാണ് റസൂലിനെ ധരിച്ചിരുന്നത് എന്ന് വേറെ നിറത്തിൻ്റെ ഒരു പിന്നെ വേറൊരു നിറമില്ലാതെ ചുവപ്പ് മാത്രം ധരിക്കുക എന്നുള്ളത് വിരോധിച്ചതായിട്ട് മറ്റു ചില ഹദീസിൽ കാണാം എന്തെങ്കിലും ഒരു ഡിസൈനോ വേറെ എന്തെങ്കിലും വേണം ലഹു ഷിഅറുൻ യദ്രിബു മിൻ കബൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുടിയുണ്ടായിരുന്നു തോള് വരെയുള്ളത് ബഈദു മാ ബൈനൽ മിൻ കബൈൻ രണ്ടും തോളിലും വിശാലമായി നിൽക്കുന്ന അത്ര ലൈസ ബിൽ ഖസീർ വ ലൈസ ബിൽ തവീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയരം കുറഞ്ഞ ആളോ അല്ലെങ്കിൽ നല്ല ഉയരം കൂടിയ ആളല്ല പാകത്തിനൊത്ത നീളമുള്ള ആളായിരുന്നു എന്നുള്ളത് ഇവിടെ വൃത്തിയുടെ ബാബിൽ തനല്ലുഫ് ഈ ഹദീസ് കൊടുക്കാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം ഇസ്ലാം തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് വൃത്തി ഉണ്ടാവുക എന്നുള്ളത് എന്നാൽ സുഹദിൻ്റെ പേരും പറഞ്ഞ് ആളുകൾ പല തസവുഫ് പോലെയുള്ള കാര്യത്തിലേക്കെല്ലാം കടന്നപ്പോൾ തീരെ വൃത്തിയിൽ ശ്രദ്ധിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുടിയുണ്ടായിരുന്നു എന്നാൽ അവർ മുടി യാതൊരുവിധ ശ്രദ്ധയുമില്ലാതെ വൃത്തികേടായി നടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അവർ വസ്ത്രമാണെങ്കിലും അതുപോലെ അതാണ് സുഹദ് അതാണ് ഭൗതിക വിരക്തി അത് ദുനിയാവിനോട് ഇഷ്ടക്കേട് എന്ന് പറഞ്ഞാൽ അതാണ് വൃത്തിയില്ലാതെ നടക്കലാണ് എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു അപ്പോൾ അതല്ല എന്ന് മനസ്സിലാക്കി തരാനാണ് ഈ ഹദീസ് ഇവിടെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി നീട്ടി വളർത്തിയിരുന്നു എന്ന് വേറെ പല ഹദീസുകൾ കാണാം അത് പിന്നെ ചെവിയുടെ ഇത്ര ഇതിൻ്റെ അറ്റം വരെ ഉണ്ടായിരുന്നു ഈ തോളിൽ ഇവിടെ കിടക്കുന്ന അത്രയും ഉണ്ടായിരുന്നു കുറച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാം നമുക്ക് കാണാം എന്നാൽ അത് പ്രതിഫലം ലഭിക്കുന്ന ഒരു സുന്നത്തായിട്ട് ഉലമാക്കൾ പഠിപ്പിച്ചിട്ടില്ല അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദത്തായിരുന്നു അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടുകാർ ചെയ്തിരുന്നു ആദത്തുകളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇത്തിബാഉൽ ഉർഫാണ് താൻ ഏത് നാട്ടിലാണോ ജീവിക്കുന്നത് ആ ജീവിക്കുന്ന ആളുകളുടെ വേഷവും കാര്യങ്ങളുമെല്ലാം സ്വീകരിക്കലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദത്തുകളുടെ വിഷയത്തിലെ രീതി അതുകൊണ്ട് തന്നെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നാം ജീവിക്കുന്നത് ഏത് നാടാണോ ആ നാട്ടിലെ ആളുകളുടെ രീതി ആ ആളുകൾ മുടി വളർത്തുന്നവരാണെങ്കിൽ അങ്ങനെ വളർത്താം അല്ലെങ്കിൽ അല്ലാത്തതാണെങ്കിൽ ആ രീതിയിൽ നടക്കുക എന്നുള്ളതാണ് ഒരിക്കലും പല ആളുകളും തെറ്റിദ്ധരിച്ച പോലെ മുടി വളർത്തൽ പ്രതിഫലം കിട്ടുന്ന ഒരു സുന്നത്തെ അല്ല അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയത് അറബികൾ വളർത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉലമാക്കളെല്ലാം അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ആർക്കെങ്കിലും മുടി ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവൻ അതിനെ ആദരിക്കണം അഥവാ വൃത്തിയിൽ കൊണ്ട് നടക്കണം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു സഹാബി വന്നു നല്ല മുടിയുള്ള സഹാബിയാണ് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ നോക്കി എന്ന നിലക്ക് ദുബാബ് ദുബാബ് ഈച്ച ഈച്ച എന്ന് പറഞ്ഞു ഇപ്പം സഹാബി വിചാരിച്ചു എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് പറഞ്ഞതായിരിക്കാമെന്ന നിലക്ക് സഹാബി പോയി മുടി വെട്ടിയിട്ട് വന്നു അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ തിരിച്ചു തന്നെ പറഞ്ഞു ഞാൻ നിന്നല്ല ഉദ്ദേശിച്ചത് പക്ഷേ ഇതാണ് നിനക്ക് ഉത്തമമായിട്ടുള്ളത് ഇതാണ് അഹ്സൻ ഇതാണ് എനിക്ക് നല്ലത് നന്നായിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം വേറൊരു വായത്തുകളിലും മുടി ഒരു വൃത്തിയില്ലാതെ വന്ന ആളോട് റസൂലുള്ളാഹി അത് ഒതുക്കി വെക്കാൻ പറഞ്ഞതായിട്ട് കാണാം അപ്പോൾ മുടി ഉണ്ടെങ്കിൽ ഒരാൾക്കുണ്ടെങ്കിൽ അത് നല്ല വൃത്തിയിൽ കൊണ്ട് നടന്നിരിക്കണം അത് ചില നിബന്ധനകളുണ്ട് ഒരാൾ മുടി വളർത്തണമെങ്കിൽ അതായത് ആ നാട്ടിൽ മുടി വളർത്തുന്ന ശീലമില്ല എങ്കിൽ അത് കാഫിര്യങ്ങളോട് സാമ്യപ്പെടുന്ന അവസ്ഥയിലാകാൻ പാടില്ല സ്ത്രീകളോട് സാമ്യപ്പെടുന്ന അവസ്ഥയിലാകാൻ പാടില്ല അവനതിനെ വൃത്തിയിൽ കൊണ്ടു നടക്കണം അതേസമയത്ത് തുല്ലാബുകളോട് ഇൽമു നേടുന്നവരോട് ഉലമാക്കൾ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഇല്ല കാരണം അവരാകുമ്പോൾ സമയം കളയും അതിൽ സമയം ചെലവഴിച്ചുകൊണ്ട് ഇൽമു നേടുന്നതിന് സമയം നഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനെ ഒരുപാട് നിബന്ധനകൾ പാലിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ റസൂലുള്ള ചെയ്തു എന്നുള്ള നിലയ്ക്ക് ഒരാൾക്ക് ചെയ്യാം അസ്ലി ജായിസാണ് തെറ്റല്ല പക്ഷേ അത് പ്രതിഫലം കിട്ടുന്ന ഒരു സുന്നത്തല്ല ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ള ഈ മുടി വളർത്തുന്നതുമായി ബന്ധപ്പെട്ട
ചർച്ചയ്ക്ക് ശേഷം അത് സുന്നത്തല്ല എന്നെല്ലാം പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, പരലോകത്ത് യാതൊരു ഉപകാരം ചെയ്യാൻ പോകുന്നില്ല. ഒരാൾക്കും കൂടി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പരലോകത്ത് ഒരു ഉപകാരം ചെയ്യാൻ പോകുന്നില്ല. ഒരാൾ സ്വാലിഹാണോ എന്ന് അറിയിക്കാനുള്ള അടയാളവുമല്ല. അപ്പോ ഒരാൾ ഏറ്റവും ഇവിടെ വിഷയം മുടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും വൃത്തിയിൽ നടക്കുന്ന ആളായിരിക്കണം. അതാണ് ഈ ഭാവിയിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അല്ലാതെ കുളിക്കാതെ അല്ലെങ്കിൽ ഒരു പിന്നെ വൃത്തിയില്ലാതെ നടക്കുക എന്നുള്ളത് അല്ല സുഹൃദ് കൊണ്ടുള്ള ഉദ്ദേശം. ബാബു തർതീൽ ഫിൽ ഖുത്ബ, സംസാരത്തിലെ കൃത്യത വ്യക്തത അതുമായി ബന്ധപ്പെട്ട ബാബാണ്. حدثنا بشعر قال سمعت شيخا لم يكن يسمي قال جابر بن عمر قال احدهما كان كلام رسول الله صلى الله عليه وسلم ترتيلا وترسيلا. ابن عمر رضي الله عنه ولا جابر رضي الله عنه പറയുകയാണ് رسول الله صلى الله عليه وسلم സംസാരം തർതീലോട് കൂടിയും തർസീലോട് കൂടിയായിരുന്നു. അഥവാ ഒരു ഓർഡറിൽ കൃത്യമായിട്ട് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഓരോ വാക്കിന്റെയും ഇടയിൽ കൃത്യമായ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ആ ഒരു എന്താ ഒഴുക്കിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിയോട് സംസാരിച്ച ഒരാൾക്ക് റസൂൽ എന്തപ്പി പറഞ്ഞ് മനസ്സിലാവണില്ലല്ലോ എന്നുള്ള നിലയ്ക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന രീതിയിലല്ല. ചില ആളുകൾ വേണച്ചിട്ട് അങ്ങനെ സംസാരിക്കും. ചില ആളുകൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവരുത് എന്നുള്ള നിലക്ക് തന്നെ അവരുടെ സംസാരത്തിലൊരു എന്താ പറയുക ഒരു ഒഴുക്കില്ലാതെ ഒരു കൃത്യതയില്ലാതെ സംസാരിക്കുന്നതാണ്. അങ്ങനെയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രീതി കൃത്യമായി സംസാരിക്കുക എന്നുള്ളതാണ്. ഹദസന മുഅൻ ഇബ്നു യസീദ് സനൽ അസ്വദ് ബിൻ സഈദ് അൽ ഹംദാനി ഖുൽതു ലി അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുനോട് സഈദ് അൽ ഹംദാനി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇന്നാ നഹ്ളുറുൽ ഉമറാ, ഞങ്ങൾ ഞങ്ങളുടെ അമീറന്മാരുടെ അടുത്തേക്ക് പോകാറുണ്ട്. فَنَتَكَلَّمُ بِشَيْءٍ يعني ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കും. يَعْلَمُ اللَّهُ مِنْ قُلُوبِنَا خِلَافًا, പക്ഷെ ഞങ്ങളുടെ കൽബിൽ ഞങ്ങൾ പറഞ്ഞതിനെതിരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയാം. وَقَالَ ابْنُ عُمَرَ أَبُو عُمَرَ ابْنُ عُمَرَ رضي الله عنه പറയാണ്, كُنَّا نُعِدُّهَا نِفَاقًا عَلَى عَهْدِ رَسُولِ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ. ഇങ്ങനെ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് വേറെ ഒന്ന് സംസാരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിൽ ഞങ്ങൾ എന്തായിട്ടാണ് പരിഗണിച്ചിരുന്നത്? നിഫാഖായിട്ടാണ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഭരണാധികാരികളോട് ചെന്നിട്ട് സംസാരിക്കുമ്പോൾ അവർ ആ രീതിയിൽ സംസാരിക്കുകയാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെയാണ് ആൾക്കാരെ പറ്റിക്കാനും അല്ലെങ്കിൽ ആൾക്കാർ ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറത്ത് വേറെ രീതിയിൽ സംസാരിക്കുന്നത്. അത് സഹാബാക്കൾ നിഫാഖായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതുപോലുള്ള സന്ദർഭങ്ങളിൽ നിന്ന് ഒഴിവാവുക എന്നാണ് നാം ചെയ്യേണ്ടത്. എന്നാൽ ചില സമയത്ത് ചില ഹിക്മത്തുകൾ ഉപയോഗിക്കേണ്ടി വരും. ചില സമയത്ത് ഒരു മഫ്സദത്തും മസ്ലഹത്തും പരിഗണിക്കുമ്പോൾ, കുഴപ്പമുണ്ടാകുന്നതും നന്മയും പരിഗണിക്കുമ്പോൾ ചില കാര്യങ്ങൾ മറച്ചു വെച്ച് സംസാരിക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതല്ലാത്ത രീതിയിൽ എപ്പോഴും ഇതൊരു ശീലമായിട്ട് ഉള്ളിലൊന്നു വെച്ച് ആളുകളുടെ മുമ്പിൽ വേറെ രീതിയിൽ സംസാരിക്കുന്നത് കപടതയാണ്. ഹദ്ദസന അബുൽ ഉമൈസ് അൻ അതിയ ഇബ്നു സഅദ് അൽ ഔഫി അൻ ഇബ്നു ഉമർ ഖാല അഖ്ബല റജുലാനി മിൻ അഹ്ലിൽ മശ്രിഖ് فتكلم احدهما ابن عمر رضي الله عنه പറഞ്ഞു, രണ്ട് ആളുകൾ മശ്രിഖിൽ നിന്ന് കിഴക്ക് ഭാഗത്ത് നിന്ന് വന്നു. അങ്ങനെ അതിൽ ഒരാൾ സംസാരിക്കാൻ തുടങ്ങി. فقال رسول الله صلى الله عليه وسلم ان من اليابان سحرا او ان من اليابان لسحرا. رسول الله പറഞ്ഞു, മശ്രിഖിൽ നിന്ന് ആളുകൾ അന്ന് ഭയങ്കര വാചാലമായിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. സംസാരം കൊണ്ട് ഭയങ്കര കഴിവുള്ള ആളുകളായിരുന്നു. അപ്പോൾ അതിലൊരാളുടെ സംസാരം കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തീർച്ചയായിട്ടും സംസാരത്തിൽ ഒരു സിഹറുണ്ട്, ഒരു വശീകരണമുണ്ട്. തീർച്ചയായിട്ടും സംസാരത്തിൽ ഒരു വശീകരണമുണ്ട്. കാരണം പല ആളുകളുടെയും സംസാരം കേട്ട് കഴിഞ്ഞാൽ ആളുകൾ അവിടെ ഇരുന്നു പോകും. അയാൾ പറയുന്നത് അതുപോലെ വിശ്വസിച്ചു പോകും. അയാളുടെ സംസാര വൈഭവം എന്നെല്ലാം നമുക്ക് പറയുന്നത് കാണാം. അവർ ചിലപ്പോൾ ദീനി വിഷയങ്ങൾ സംസാരിക്കുന്ന ആളുകളായിരിക്കാം, അതല്ലാത്ത ആളുകളായിരിക്കാം. അവരെ സംസാരത്തിന്റെ വൈഭവം കൊണ്ട് വീണു പോകുന്ന അവസ്ഥ. അപ്പൊ തീർച്ചയായിട്ടും സംസാരത്തിൽ ഒരു സിഹറുണ്ട്, ഒരു വശീകരണമുണ്ട്, ആളുകൾ അതിൽ വീണു പോകുന്നൊരവസ്ഥയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഹദ്ദസന സുഫിയാൻ അൻ അബ്ദുല്ലാഹി ഇബ്നു ദീനാർ അൻ ഇബ്നു ഉമർ ഖാല സമിഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ്, അൽ ഫിത്നത്തു മിൻഹാ ഹുനാ വഅശാര ബിയദിഹി നഹ്വൽ മശ്രിഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിഴക്ക് ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അവിടെ നിന്നാണ് ഫിത്ന. ഇത് നേരത്തെ പറഞ്ഞ ഹദീസിനോട് ചേർത്തി വായിക്കേണ്ടതാണ്. സംസാരം കൊണ്ടുള്ള വൈഭവങ്ങൾ, ആളുകളെ സംസാരിച്ചുകൊണ്ട് പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ദീനി വിഷയം നോക്കുകയാണെങ്കിൽ അവരുടെ വിശ്വാസത്തെയും കർമ്മത്തെയും മൊത്തം പഴപ്പിച്ച് കളയുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന ഒരു മേഖലയാണ്. ആളുകൾ ദീനിനെ കുറിച്ച് പലരും സംസാരിക്കുന്ന ഒരു മേഖലയാണ്. നാം എപ്പോഴും ദീനിന്റെ വിഷയത്തിൽ പരിഗണിക്കേണ്ടത് പറയുന്ന ആളുകൾ പറയുന്നത് ഖുർആനിനെയും ഹദീസിന്റെയും സഹാബാക്കൾ മനസ്സിലാക്കിയ രീതിയിലുമാണോ എന്നാണ്. അതല്ലാതെ തന്റെ സംസാരത്തിന്റെ വൈഭവം കൊണ്ട് ദീനിന്റെ വിഷയങ്ങൾ പറഞ്ഞ് നാം ആളുകളെ മയക്കുന്ന ഒരാളെ കണ്ടാൽ നാം സൂക്ഷിക്കണം. അതിൽ ഒരു സിഹറാണുള്ളത്. അതുകൊണ്ട് അതൊരു ഫിത്നയായിട്ട് രംഗപ്രവേശനം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത കാണാം. ഹദ്ദസന നാഫിഉ ഇബ്നു ഉമർ അൽജംഹി അൻ ബഷർ ഇബ്നു ആസിം അൻ അബീഹി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യുബ്ഗിദുൽ ബലീഗ മിനൽ റിജാലി അല്ലദീ യതഖല്ലലു ബിലിസാനിഹി തഖല്ലലൽ ബഖറത ബിലിസാനിഹാ. അല്ലാഹു സുബ്ഹാനഹു വതആല വറുക്കുന്നു അൽ ബലീഗ മിനൽ റിജാൽ, ജനങ്ങളിൽ അതിയായി വായിട്ടടിക്കുന്ന സംസാരം കൊണ്ട് പിന്നെ എന്താ പറയാ, അതിയായി വായിട്ടടിക്കുന്ന സംസാരിച്ച ആളുകളെ മയക്കുന്ന അങ്ങനെയുള്ള ആളുകൾ അള്ളാഹു തആല വെറുക്കുന്നു. അല്ലദീ യതഖല്ലലു ബിലിസാനിഹി തഖല്ലലുൽ ബഖറത ബിലിസാനിഹ. ഒരു പശു അതിന്റെ നാവിട്ടിട്ട് ഇങ്ങനെ ഇളക്കുമല്ലോ, പശു നാവിട്ടിട്ട് ഇങ്ങനെ അടിക്കുന്നത് പോലെ നാവിട്ട് വായിട്ടടിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല വെറുക്കുന്നു. ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്ന് ആളുകളെ പല രീതിയിൽ മയക്കി ചിരിപ്പിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് നാവിട്ടടിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളുകൾ, അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല വെറുക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അടുത്ത ബാബ്, ബാബ് റിയ. റിയ ആളുകളെ കാണിക്കാൻ വേണ്ടി നന്മ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത്. ഹദ്ദസന ലൗസാഇ അൻ ഹസാൻ ഇബ്നു അതിയ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബീ സക്കരിയ ഖാല ബലഗനി അന്ന الرجل اذا راى بشيء من عمله احبط ما قبل ذلك. അബൂ സക്കരിയ റഹിമഹുള്ള പറയുന്നത് നമുക്ക് അറിയിക്കപ്പെട്ടിട്ടുണ്ട്, അന്ന الرجل اذا راى بشيء, ഏതെങ്കിലും ഒരു വ്യക്തി അവൻ ചെയ്യുന്ന ഒരു കർമ്മം ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്ത അമിൻ അമലിഹി, അവന്റെ കർമ്മത്തിൽ നിന്ന് അഹ്ബജമ ഖബ്ല ദാലിക്, അതിനു മുമ്പുള്ള കർമ്മങ്ങൾ നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. അതായത് ഓരോ കർമ്മവും, ഒരു കർമ്മത്തിൽ റിയാ വന്നു കഴിഞ്ഞാൽ ആ കർമ്മത്തിന്റെ സ്വീകാര്യത അവിടെ നഷ്ടപ്പെടും, അത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയായും. അതായത് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ആളുകൾ കാണാൻ വേണ്ടി, ആളുകൾ അറിയാൻ വേണ്ടി ആ രീതിയിൽ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനു മുൻപുള്ള കർമ്മങ്ങൾ പോലും നഷ്ടപ്പെടുന്നു പോകുന്ന അവസ്ഥയിലേക്ക് അത് നയിക്കും. അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് റിയാ. അഷിർക്കുൽ ഹഫി, അഷിർക്കുൽ അസ്ഗർ എന്നെല്ലാം ഉലമാക്കൾ പറയുന്ന ഗോപ്യമായിട്ടുള്ള ചെറിയ ഷിർക്ക് എന്ന് പറയുന്നത് വലിയ അപകടമാണ്. ചെറിയ ശിർക്ക് ചില പണ്ഡിതന്മാർ പറഞ്ഞത് പുറത്തു കിട്ടില്ല എന്നാണ്. അതായത് നരകത്തിലെ ശിക്ഷ അനുഭവിക്കേണ്ടി തന്നെ വരും, ആ അവസ്ഥയിലായിരിക്കും. ഹുലൂദ് ഉണ്ടാവില്ല, കലാകാലം നരകത്തിൽ കിടക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹുവിന്റെ മറ്റുള്ള മഗ്ഫിറത്ത് കൊണ്ട് പുറത്തു കിട്ടാത്ത അവസ്ഥയാണ് റിയാ. നമ്മൾ ശരിക്കും റിയാവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും റിയാ ആളുകൾ കാണിക്കാൻ വേണ്ടി കർമ്മം ചെയ്യുക എന്റെ ഗൗരവം എപ്പോഴും ചിന്തിച്ചാൽ മനസ്സിലായിട്ടില്ല. നമ്മൾ ആലോചിച്ചാൽ മതി, ഒരു മുഴുകുടിയൻ അതേസമയം അല്ലെങ്കിൽ ഒരു വ്യഭിചാരി അല്ലെങ്കിൽ ഒരു കൊലപാതകി, ഈ തിന്മകളെക്കാൾ വലുതെന്താണ്? വേറൊരാളെ കാണിക്കാൻ വേണ്ടി ഒരു കർമ്മം ചെയ്യുന്നവനാണ്, ചെയ്യാനുള്ളവരാണ്. അതാണ് ഷിർക്കിന്റെ ഇനമാണ്. മറ്റുള്ള പാപങ്ങളിൽ എല്ലാം വലുതെന്താണ്? ഷിർക്കാണ്. ഷിർക്കുൽ അക്ബറിനേക്കാൾ കുറച്ച് താങ്ങുന്നു എന്നുള്ളത് മാത്രമേ റിയാവിന് വ്യത്യാസമുള്ളൂ. പക്ഷേ പാപങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഗൗരവമുള്ള വിഷയമാണ് റിയാ. നമ്മൾ എപ്പോഴും നമ്മുടെ ഇഖ്ലാസിനെ പരിശോധിച്ചുകൊണ്ടേ ഇരിക്കണം. حدثنا سفيان عن سليمان التيمي عن كردوس قال قال عبد الله بن مسعود الشرك الخفي من دبيب النمل. ابن مسعود رضي الله عنه പറയാണ് ഗോപ്യമായ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഉറുമ്പിന്റെ ചെറിയ ആ ഉറുമ്പിന്റെ ഒരു കാലടി പോലെയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ് അശർക്കു അഖ്ഫാ അലൈക്കും മിൻ ദബീബിൻ നംല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളിലേക്ക് ശിർക്ക് കടന്നു വരിക ഒരു ഉറുമ്പിന്റെ കാലടി പോലെ ഗോപ്യമായിട്ടായിരിക്കും. നമ്മളെത്ര സൂക്ഷിക്കണം. എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ശിർക്കിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടേയിരിക്കണം. ശിർക്കിനെ ഭയപ്പെട്ടവർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പോലെയുള്ള ശ്രേഷ്ഠരാണ്. അഥവാ പിന്നെ ഇമാമുൽ മുഹിദീൻ അൽ അബുൽ അംബിയ എന്നെല്ലാം അറിയപ്പെടുന്ന ഹനീഫ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പോലും ഷിർക്കിനെ ഭയപ്പെട്ടിട്ടുണ്ട്. പിന്നെ നാം ആണ് നിർഭയരാകുന്നത്, നമുക്ക് ഷിർക്കൊന്നും വരൂല, ഒരിക്കലും റിയാവൊന്നും വരൂല എന്നൊക്കെ നമ്മളാണ് ആവുന്നത്. അല്ല, ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. നാം ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇഖ്ലാസിനെ എപ്പോഴും പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. حدثنا سفيان عن سلمان عن كهيل قال سمعت جندب العلقي قال يقول قال رسول الله صلى الله عليه وسلم من يسمع يسمع الله به ومن يرائي يرائي الله به. മൈ യുസമ്മിഉ അസ്മിഉ അല്ലാഹു ബിഹി, ആരാണോ ആളുകൾ തന്നെ പറ്റി പൊക്കി പറയണം, ആളുകൾ തന്നെ പറ്റി പറയണം എന്നുള്ള ആഗ്രഹത്തിൽ ഒരു കർമ്മം ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പറ്റി നാളെ പരലോകത്തും അതുപോലത്തെ അവസ്ഥ ഉണ്ടാക്കും, അഥവാ അവന്റെ പാപങ്ങളെ കുറിച്ച് ആളുകൾ പറയുന്ന അവസ്ഥയിൽ വെക്കും. മമൻ യുറായി യുറായി അല്ലാഹു ബി, ആരാണോ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നത് നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങളെ ആളുകൾക്ക് മുമ്പിൽ കാണിക്കുന്ന അവസ്ഥയുണ്ടാവും. പല ആളുകളും നമുക്ക് കാണാൻ സാധിക്കും, പല ആളുകളും അവരുടെ രഹസ്യ ജീവിതത്തിൽ വളരെ മോശമായിരിക്കും, വളരെ മോശമായിരിക്കും. എന്നാൽ ആളുകൾ കാണുന്നുണ്ട്, ആളുകൾ അറിയുന്നുണ്ടെന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവര് ആളുകളെ കാണിക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യും. ചിലപ്പോൾ നമസ്കാരങ്ങൾ ചില ആളുകൾ ചില വീട്ടിൽ കാണാം, സുബിഹ് ജമാഅത്തിന് പോകാത്ത ആൾ തന്നെ ആയിരിക്കും, പങ്കെടുക്കാത്ത ആളായിരിക്കും. എന്നാൽ വീട്ടിൽ ഏതെങ്കിലും ഒരു വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ അവർ നേരത്തെ സുബിഹ് ജമാഅത്തിന് പോകുന്ന ആളായിട്ട് മാറും. അവർ പോയി കഴിഞ്ഞാൽ അത് നൃത്തം ചെയ്യും, അവർ കാണണം, അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ചില ആളുകൾ ചില കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ പറയാൻ തന്നെ പറ്റി പറയാൻ വേണ്ടി ആളുകളെ അറിയിക്കുന്ന, അത് കൊതിക്കുന്ന, അത് ആഗ്രഹിക്കുന്ന അവസ്ഥ, ഇതെല്ലാം ഇഖ്ലാസിനെ നശിപ്പിച്ച് കളയുന്ന കാര്യങ്ങളാണ്. നാം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് അത് മാത്രമേ നാം പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അടുത്ത ബാബ്, ബാബ് സുംഅ. സുംഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാവ് പറഞ്ഞ ആളുകൾ കാണാൻ വേണ്ടിയിട്ട്, സുംഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നമ്മെ പറ്റി പറയണം, അതായത് ആളുകൾ കാണണ്ട, നാം ചെയ്ത കർമ്മം കാണണ്ട, പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നവനാണെന്ന് ആളുകൾ പരസ്പരം പറയണമെന്നുണ്ടാകുന്ന ആഗ്രഹം, അതാണ് സുമ്മത്ത്. ഈ ദിക്ർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ദിക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നമ്മോട് വന്നിട്ട് പറയണം, അപ്പൊ എന്നെ പറ്റിയിട്ട് എന്നോട് തന്നെ വന്ന ആളുകൾ പറയണം എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലാണ്, അത് അത് ആഗ്രഹിക്കുക, അതാണ് ദിക്ർ. ഇതെല്ലാം ഇഖ്ലാസിനെ പൊളിക്കുന്ന കാര്യങ്ങൾ. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഹദീസ് തന്നെയാണ്, ആരെങ്കിലും ആളുകളെ കേൾക്കാൻ വേണ്ടി കർമ്മം ചെയ്താൽ അള്ളാഹു അവനെ കുറിച്ച് കേൾപ്പിക്കും, അവന്റെ പാപങ്ങളെ കുറിച്ച് കേൾപ്പിക്കും. അടുത്ത ബാബ്, ബാബ് മൻ ഖാല അൽബലാഉ മുവക്കലൻ ബിൽ ഖൗൽ. പരീക്ഷണം അതൊരുത്തന്റെ സംസാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ അവന്റെ സംസാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരുത്തന് പരീക്ഷണം ബാധിക്കുക എന്നുള്ള ഒരു ബാബ്. ഹദ്ദസ്ന അല്ല അമശൻ ഇബ്രാഹിം ഖാല ഇന്നീ ല അറാ ശർറു അഖറഹു ഫമാ യംനഉനി അൻ അതകല്ലമ ബിഹി ഇല്ലാ മഖാഫത അൻ ഉബ്തലാ ബിഹി. ഞാൻ ചിലപ്പോൾ വലിയ ഷെറ് കാണും, എനിക്ക് ഇഷ്ടമില്ലാത്ത, ഞാൻ വെറുക്കുന്ന ഒരു കാര്യം കാണും, പക്ഷെ ഫമാ യംനഉനി, പക്ഷെ അതിനെ എന്നെ തടയുന്നില്ല, ഞാൻ അതകല്ലമ ബിഹി അതിനെ കുറിച്ച് സംസാരിക്കാൻ മറ്റുള്ളവരോട് പറയാൻ, ഇല്ലാ മഖാഫത അൻ ഉബ്തലാ ബിഹി, ഞാൻ ഭയപ്പെടുന്നു അതെനിക്ക് പരീക്ഷിക്കപ്പെടുമോ എന്നത്. അതായത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ സംസാരങ്ങളിൽ നാം ആരെങ്കിലും പറ്റി ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ബാധിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വേറെ എന്തെങ്കിലും വിഷയം കണ്ടു, നമ്മൾ ആ വിഷയവുമായിട്ട് സംസാരിച്ച് സംസാരിച്ച് ആ അയാളെ പുച്ഛിക്കുന്ന, അല്ലെങ്കിൽ അയാൾക്ക് ഇത് ബാധിച്ചു എന്നുള്ളതിന് സന്തോഷിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ മുൻഗാമികൾ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് അതുപോലെ നമുക്ക് ബാധിക്കുക എന്നുള്ളത്. അതായത് ഒരു മുസ്ലിമായ സഹോദരൻ അവനെന്തെങ്കിലും ഒരു കാര്യം ബാധിച്ച അപ്പൊ അവനെ പുച്ഛിച്ച് കളിയാക്കി നമ്മൾ സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മൾ ഭയപ്പെടണം അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ നമുക്കത് വിധിക്കുമോ. ചില ദരിദ്രന്മാര് അവര് എന്തെങ്കിലും പിന്നെ സമ്പത്തിന്റെ ആവശ്യമായിട്ട് വരുമ്പോ അപ്പൊ നമ്മളതിൽ സമ്പത്തുണ്ടാവും, അപ്പൊ ചിലപ്പോ നമുക്ക് തോന്നും ആ അവൻ വരുന്നുണ്ട്, അവനൊരു പുച്ഛം നമുക്ക് തോന്നും, നാളെ അതേ അവസ്ഥ നമുക്ക് വരുത്തിക്കും. ചിലപ്പോ നാളെ വേറൊരാളുടെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ അവരങ്ങനെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. ഏത് വിഷയം അങ്ങനെയാണ്, നമ്മൾ പറയുന്ന വാക്കുകൾ അത് വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കണം. ആ വാക്ക് മതിയാകും നമുക്ക് വലിയ പരീക്ഷണങ്ങൾ അതുപോലെ വരാൻ. അതിപ്പോ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും, ഒരു ചെറിയ കുട്ടിയെ നമ്മളൊരു അനാവശ്യമായ രീതിയിൽ കളിയാക്കി ആളുകളുടെ മുമ്പിൽ തരം താഴ്ത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അവൻ ഏതവസ്ഥയിലാണോ നിൽക്കുന്നത് അതുപോലെ നമ്മളെ നിർത്തുന്ന ഒരവസ്ഥ അത് ഉണ്ടാക്കും. നമ്മുടെ സംസാരങ്ങളും എല്ലാം വളരെയധികം സൂക്ഷിക്കണം, അതുപോലെ ബലാഗുകൾ ബാധിക്കാൻ സാധ്യതയുണ്ടാകും. മറ്റൊരു അസർ, ഹദസ്ന അമശൻ അമർ ബിൻ ശുറൈഹ് ശർഹബീൽ ഖാല ഖാലു ലൗ റഅയ്തു റജുലൻ യുർലിഉ അൻസൻ ഫസഖീർതു മിൻഹു ഖശീതു അൻ അകൂന മിസ്ലഹ. അദ്ദേഹം പറയുകയാണ്, ഒരാൾ ഒരു ആടിനെ മേയ്ക്കുന്നത് കാണാൻ, ഒരാൾ ആടിനെ മേച്ച് ആട്ടിനെ ഇതാക്കി കാണാൻ, ഫസഖീർതു ഞാൻ അവനെ കളിയാക്കുകയാണ്, മിൻഹു അവന്റെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കളിയാക്കുകയാണ്, ഖശീതു അൻ അകൂന മിസ്ലഹ ഞാൻ ഭയപ്പെടുന്നു ഞാൻ അതുപോലെ ആകുമോ എന്ന്. അതായത് ചില ഒരിക്കലും പ്രത്യേകിച്ച് ഒരു മുസ്ലിമിനെ ഉലമാക്കൾ സൽഫുകൾ പറഞ്ഞത് കാണാം, ഒരു നായനെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കുക കളിയാക്കുക എന്നുള്ളത് എനിക്ക് യോജിച്ചതല്ല. അതുപോലെ തന്നെ സൽഫുകൾ പറയും, അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അതുപോലെ ആകുമോ എന്ന് എനിക്ക് പേടിയാണ്, അതുപോലെ അള്ളാഹ് നമ്മളെ ആക്കുമെന്ന് ഞങ്ങൾ പേടിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരാളെയും പുച്ഛിക്കുന്ന കളിയാക്കുന്ന തരം താഴ്ത്തുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. ആ ഒരൊറ്റ കാര്യം മതിയാവും ചിലപ്പോൾ നമ്മൾ ആ നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല അവസ്ഥയിലാക്കാൻ വേണ്ടിയിട്ട്. പല ആളുകൾക്ക് ഈ കാര്യം അറിയില്ല, ചില ആളുകൾക്ക് ഫിത്രത്തി ആയിട്ടുണ്ടാകുന്ന വൈകല്യങ്ങൾ ഉണ്ടാവും, കാലിനോ അല്ലെങ്കിൽ ശരീരത്തിനോ അല്ലെങ്കിൽ തൊലിയുടെ നിറമോ അല്ലെങ്കിൽ രൂപമോ എല്ലാം ഒരു വൈകല്യങ്ങളുണ്ടാവും. ചില ആളുകൾ അതിനെപ്പറ്റി കളിയാക്കും. അയാളെ കണ്ടു കഴിഞ്ഞാൽ അവൻ അങ്ങനെയാണ്, അവനെ കണ്ടിട്ട് അവനെ എന്തെങ്കിലും പേര് വിളിച്ച് കളിയാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ നമ്മളെ അങ്ങനെ ആക്കിയില്ല എന്നറിയില്ല. അങ്ങനെ ആ വാക്കുകൊണ്ട് ചിലപ്പോൾ നമുക്കൊരു പരീക്ഷണം വരും, അങ്ങനെ വന്നേക്കാം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുത്തിന് എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഫിയത്ത് നൽകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക, അൽഹംദുലില്ലാഹി ലദീ അഫാനി വബ്തലാക ബി വഫള്ളലനി അലാ കസീറ മിമ്മൻ ഖലഖ തഫ്ളീല, ഈ ദുആ ചൊല്ലുക. അതല്ലാതെ ഒരിക്കലും സഹോദരങ്ങളെ നമ്മുടെ വാക്കുകൊണ്ട് ഇങ്ങനെ അപകടം സംഭവിക്കരുത്. നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണത്. ഹദസ്ന അൽഅമ്ഷ് അൻ ഹബീബ് അബി സാബിത് അൻ അബി അബ്ദുറഹ്മാൻ അസ്സലമി ഖാല ഖാല അബ്ദുല്ലാ ഇത്തബിഉ വലാ തബ്തദിഉ ഫഖദ് കുഫീതും കുല്ലു ബിദഅതി വലാല ഇത്തബിഉ വലാ തബ്തദിഉ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുക, നിങ്ങൾ ബിദ്അത്തുകൾ ഉണ്ടാക്കരുത്, പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കരുത്. ഫഖദ് കുഫീതും, റസൂലുള്ളാഹിനെ പിൻപറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് മതിയായതാണ്. കുല്ലു ബിദ്അത്തിൻ വലാല, എല്ലാ ബിദ്അത്തും വലാലത്താണ്. ഈ ഹദീസ് ഈ ബാബിൽ കൊടുത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അല്ലാഹു അലം. ഹദസ്ന അൽഅമ്ശ് ഖാല കുന്തു ഇൻദ ഇബ്രാഹിമ വഹുവ യഖ്റഉ ഫിൽ മുസ്ഹഫ് ഫദഖല അലൈഹി റജുൽ ഫഗത്താഹ് വഖാല ലാ യറാ ഹാദാ അത്ത അഖ്റഉ ഫീ كل ساعة أعمش رحمه الله يبرتي بريانا أدهم كنت عند إبراهيم إبراهيم النخي رحمه الله يكرم أدهتين أدتين ولي بانده دينا أدهتين أدت آيرنو وهو يقرأ في المصحف أدهم مصحف اللي إنه بريانا شيئان فدخل عليه رجل أبرا على أدهور ردك لك ونو فغطا أبرا أدهم أدو أدتش بچو مرتش بچو وقال إنه دورن لا يرى هذا أني يقرأ في كل ساعة إيبان إنه كانبورك إيدو أمتان يعني ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്ന അവസ്ഥയിലാണ് ഇവൻ എപ്പോഴും എന്നെ കാണുന്നത്. അതുകൊണ്ട് അത് മറച്ചു വെക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ ആളുകളെ അറിയിച്ചാണ്ടല്ലോ, നമുക്ക് ചിലപ്പോൾ അതിനുള്ള തോഫിക്കാൻ നഷ്ടപ്പെടും. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ ചിലപ്പോൾ ദിവസം രാത്രി നമസ്കരിക്കുന്ന ഒരു കാലമായിരിക്കാം, അല്ലെങ്കിൽ സുന്നത്ത് നോമ്പെടുക്കുന്ന ഒരു കാലമായിരിക്കാം, അല്ലെങ്കിൽ ധാരാളം ഖുർആൻ പാരായണം ചെയ്യുന്ന കാലമായിരിക്കാം. ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിലാവും, ചിലപ്പോൾ ഷെയ്ത്താൻ നമ്മളെ കൊണ്ട് കളിക്കും. ഷെയ്ത്താൻ പറയുക എന്താ വെച്ച് കഴിഞ്ഞാൽ, ജി പറഞ്ഞോ നിനക്ക് ആളുകൾക്കൊക്കെ ഇബാദത്ത് ചെയ്യാനൊരു പ്രേരണ ആയിക്കോട്ടെ, ജി ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് അവരും ചെയ്യല്ലോ, അതുകൊണ്ട് അതങ്ങനെ പറഞ്ഞാളേ എന്ന് പറയും. അങ്ങനെ തോന്നിപ്പിച്ചിട്ട് ഇത് ആരെങ്കിലും പറഞ്ഞാണ്ടല്ലോ, പിന്നെ നമുക്ക് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ആ കർമ്മം ചെയ്യാനുള്ള തൗഫീഖാണ് നഷ്ടപ്പെടുന്നത്, പിന്നെ നമുക്ക് പറ്റാത്ത പോലെ ഒരവസ്ഥ വരും. അപ്പൊ നമ്മുടെ സംസാരങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കണം. സംസാരത്തിന്റെ അനന്തര ഫലങ്ങൾ ചില ബലാഹുകളായിട്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചേക്കാം. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ ഇതെല്ലാം വളരെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാണ് നാം സംസാരിക്കേണ്ടത്. മറ്റൊരു ഹസർ, ഹദ്ദസനാ ഇബ്നു ഔന ഇബ്രാഹിം ഖാല كانوا يكرهون اذا اجتمعوا ان يخرج الرجل احسن حديثه او احسن ما عنده سلفകളെ പറ്റി പറയാണ്. كان يكرهون അവർ വെറുത്തിരുന്നു. اذا اجتمعوا അവർ ഒരുമിച്ച് കൂടിയാൽ ان يخرج الرجل احسن حديثه او احسن ما عنده അവർ ഒരുമിച്ച് കൂടുമ്പോൾ ഒരാൾ നല്ല രീതിയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങൾ പറയുക, അവന്റെ അടുത്തുള്ള നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറയുക എന്നുള്ളത് അവർ വെറുത്തിരുന്നു. കാരണം അത് നഷ്ടപ്പെടും, ആ തൗഫീഖ് നഷ്ടപ്പെടുന്ന അവസ്ഥയായിരിക്കും. നമ്മളെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സഹോദരൻ, കഴിവിൻ്റെ പരമാവധി ഒരാളും അറിയാത്ത രീതിയിൽ അതിനെ മറച്ചു വെച്ചുകൊണ്ടേയിരിക്കുക. ആളുകൾക്കിടയിൽ അത് അറിയുന്ന ഒരവസ്ഥ നമ്മൾ ഭയപ്പെടണം. ആളുകൾ അത് അറിഞ്ഞു തുടങ്ങിയാൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യം അത് ചെയ്യാനുള്ള തൗഫീഖായിരിക്കും. അടുത്ത ബാബ്, ബാബ് സംത് വൽ ഹസ്നുൽ ഖുശൂഉമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബുകൾ. باب حدثنا سفيان عن منصور عن ابراهيم دائمون المعارج سورة معارج الوتي منام تاعت الذين هم على صلاتهم دائمون دائمون ان الله واكنه ارتم قال المكتوبه او രേഖപ്പെടുത്തപ്പെടുന്നതാണ് എന്ന് പറയുന്ന ഒരു അസർ അത് حدثنا سفيان عن حميد العرج المجاهد سيماهم في وجوههم من اثر السجود മുഅ്മിനീങ്ങളുടെ അവസ്ഥ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പിൻപറ്റുന്ന മുഅ്മിനീങ്ങളുടെ അവസ്ഥ, അവരുടെ അടയാളം അവരുടെ മുഖത്ത് കാണാൻ സാധിക്കും, അവരുടെ സുജൂദിന്റെ അടയാളങ്ങൾ കാണാൻ സാധിക്കും. സൂറത്തു ഫത്ഹിലെ 29-ാമത്തെ ആയത്താണ്. ഇതിനെ തഫ്സീർ ചെയ്തുകൊണ്ട് മുജാഹിദ് റഹിമഹുള്ള പറഞ്ഞു, അൽ ഖുശൂഉ വത്തവാളു, അവരുടെ സുജൂദിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ ഖുശൂആണ്, അള്ളാഹുവിന് മുമ്പിലുള്ള താഴ്മയാണ്, തവാളുവാണ്, വിനയമാണ് ഇതിന്റെ അടയാളം. അതായത് ഈ ഇതുപോലെയുള്ള അസറു സുജൂദ്, നാളെ നരകം സ്പർശിക്കാത്ത അസറു സുജൂദ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള ഖുശു ആണ് തവാദു ആണ് എന്നാണ് പറയുന്നത്. മറ്റൊരു അസർ ഹദ്ദസന സുഫിയാൻ അൻ മൻസൂർ അൻ മുജാഹിദ് ഖാല ലൈസ ബിഹാദൽ അസറി അല്ലദീ ഫിൽ വജ്ഹ് വലാകിന്നഹ അൽ ഖുശു. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അസർ സുജൂദിന്റെ അസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖത്തുണ്ടാവുന്ന എന്തെങ്കിലും അടയാളമല്ല, അല്ലെങ്കിൽ സുജൂദുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അടയാളമല്ല സുജൂദ് കൊണ്ടുള്ള ഉദ്ദേശം. പല ആളുകളും അത് തെറ്റിദ്ധരിക്കാറുണ്ട്. സുജൂദിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്തിട്ട് മുഖത്തുണ്ടാവുന്ന എന്തെങ്കിലും ഒരു അടയാളമാണ്, ഒരിക്കലുമല്ല. അത് ഒരാളുകളുടെ തൊലിയുമായി ബന്ധപ്പെട്ടിട്ടതാ. ചില ആളുകൾ ധാരാളം സുജൂദ് ചെയ്താൽ യാതൊരു അടയാളം വരൂല, ചില ആളുകൾ രണ്ടുവട്ടം സുജൂദ് ചെയ്താൽ തന്നെ അടയാളം വരും. അത് ഓരോരുത്തർ തൊലിയുടെ ലക്ഷണമാണ്. പക്ഷെ അതല്ല സുജൂദിന്റെ അസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഖുശുവാണ്. അള്ളാഹുവിനെ കുറിച്ച് അവൻ അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കൊണ്ട് അവന്റെ കൽബിലുണ്ടാകുന്ന ഖുശു തവാളു, അതാണ് അസർ കൊണ്ട് ഉദ്ദേശമെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം. അടുത്ത ബാബ്, ബാബ് അൽ ഹുബ്ബു ഫില്ലാ, അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബ്, അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം. حدثنا ابو اليسع المكفوف عن عمرو بن مره قال قال رسول الله صلى الله عليه وسلم اوثق عرى الايمان الحب في الله والبغض في الله. رسول الله صلى الله عليه وسلم പറഞ്ഞു ഈമാനിന്റെ ഏറ്റവും ബലവത്തായ കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിനു വേണ്ടി സ്നേഹിക്കലും അല്ലാഹുവിനു വേണ്ടി വെറുക്കലുമാണ്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കലും അള്ളാഹുവിന് വേണ്ടി വെറുക്കലുമാണ്. ഈമാനിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആലയോടുള്ള ഹുബ്ബാണ്, അങ്ങേയറ്റത്തെ ഹുബ്ബ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പോലെ വേറൊരാളെ സ്നേഹിക്കാതിരിക്കുക, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പോലെ വേറൊരാളെ സ്നേഹിച്ചാൽ അത് ശിർക്കിന്റെ അടിസ്ഥാനമാണ്. അപ്പൊ ഇവിടെ ഈമാനിന്റെ ഉന്നതിയിൽ ഒരാൾ എത്തണമെങ്കിൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കലും അള്ളാഹുവിന് വേണ്ടി വെറുക്കലാണോ, അതായത് അവൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന ഗുണങ്ങൾ അവനുണ്ട് എന്നുള്ളത് മാത്രമായിരിക്കും അവന്റെ വിഷയം. അവന്റെ സമ്പത്തോ അവന്റെ അധികാരമോ അവന്റെ സ്ഥാനമോ അവന്റെ പദവിയോ അവനെ ബാധിക്കുന്ന വിഷയമാവില്ല. അതുപോലെ ഒരാളെ വെറുക്കുന്ന വിഷയമുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അവനിലുണ്ട് എന്നുള്ളതായിരിക്കും. അല്ലാതെ അവന്റെ തന്നോടുള്ള പെരുമാറ്റമോ തന്നോട് പരിഗണന നൽകാത്തതോ അല്ലെങ്കിൽ വേറെ ഒന്നും ആവില്ല. ഇങ്ങനെ ഒരാൾക്ക് ഏത് വിഷയത്തിലും അള്ളാഹുക്ക് വേണ്ടി സ്നേഹിക്കാനും അള്ളാഹുക്ക് വേണ്ടി വെറുക്കാനും സാധിച്ചാൽ അവൻ ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ ബലവത്തായ കയറിലായിരിക്കും. പലപ്പോഴും ഇന്ന് മുസ്ലിമീങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യമാണത്, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കാനും അള്ളാഹുവിന് വേണ്ടി വെറുക്കാനും അറിയാതെ പോയി എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെ പോയി എന്നുള്ളത്. അവർ ദീനിനെ ചില കർമ്മങ്ങളുടെ ചട്ടക്കൂടിലേക്ക് വെച്ചു, ദീനിനെ ചില നമസ്കാരത്തിന്റെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഇബാദത്തുകളുടെയും അല്ലെങ്കിൽ ദിക്റിന്റെയും ഖുർആൻ പാരായണത്തിന്റെയും മാത്രം ചട്ടക്കൂടിലേക്ക് ദീനിന്റെ ഇബാദത്തുകളെ വെച്ചു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഏകദേശം 100 ജീവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ സഹാബി ഒരു ദിവസം വളരെ ദേഷ്യപ്പെട്ടിട്ട് വീട്ടിലേക്ക് വരികയാണ്, മസ്ജിദിൽ നമസ്കരിക്കാൻ പോയതാണ്. തിരിച്ചു വന്ന് ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഭാര്യയോട് പറയാണ്, റസൂലുള്ളാഹിന്റെ കാലത്ത് നമസ്കാരമല്ലാതെ മറ്റൊന്നുമില്ലപ്പോ. നമസ്കാരം റസൂൽ നമസ്കരിച്ചതുപോലെ ജമാഅത്തായി നിസ്കരിക്കേണ്ടതെന്നല്ലാതെ ഇസ്ലാമിന്റെ സഹാബാക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന മറ്റൊന്നും ഇപ്പൊ കാണാനില്ല എന്ന് അന്ന് ഹിജ്റ നൂറ്റി പതിനാറ് വർഷത്തിലാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു കാര്യമാണ് അൽഹബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ എന്നുള്ളത്. അതിൽ ഒന്നുണ്ടാവും, പക്ഷെ മറ്റേത് ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. حدثنا المسعودي عن زياد المسفر قال أراه عن الحسن قال من أفاد أخا في الله رفعه بها درجة. حسن البصري رحمه الله بريان من أفاد أخا في الله الله سبحانه وتعالى كواندي تند سحودنا آرنجلو مندنجلو بريدير سحاي چال عندل وبغانا مامنل هندائيال رفعه بها درجة أدون دامنت درجة الله سبحانه وتعالى ورد بكم. അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കൽ അവന്റെ ദർജ വർദ്ധിക്കും. നമ്മയെ കൊണ്ടൊരു മുസ്ലിമായ സഹോദരന് ഒരു ഉപകാരം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മയെ കൊണ്ടൊരു മുസ്ലിമായ സഹോദരൻ സന്തോഷിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദർജകൾ ഉയർത്തുന്ന അവസ്ഥയുണ്ടാക്കും. ഹദ്ദസന അൽ അമശ് അൻ അബി സാലിഹൻ അബി ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദിഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണ്? അവനാണ് സത്യം, അള്ളാഹുവാണ് സത്യം. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നിങ്ങൾ മുഅ്മിനീകളാകാതെ. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ മുഅ്മിനാവുകയില്ല പരസ്പരം നിങ്ങൾ സ്നേഹിക്കാതെ. അലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, ഞാൻ നിങ്ങളൊരു കാര്യം അറിയിക്കട്ടെ, അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം നിങ്ങളിൽ ഇഷ്ടമുണ്ടാകും. അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾ നിങ്ങളിടയിൽ സലാം വർദ്ധിപ്പിക്കുക, സലാം വ്യാപിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞ ഒരു രീതി നമ്മൾ ആലോചിച്ച് നോക്കി നമ്മുടെ ലക്ഷ്യം സ്വർഗപ്രവേശനമാണ്. ആ സ്വർഗപ്രവേശനം വേണ്ടത് ഈമാനാണെന്ന് പഠിപ്പിച്ചു. ഈമാൻ ശരിയാവണമെങ്കിൽ മുസ്ലിമീങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന അവസ്ഥ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ആ സ്നേഹം ഉണ്ടാവാനുള്ള ഒരു കർമ്മവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങളെ, നാം നമ്മുടെ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളെ സ്നേഹിക്കണം. മുഅ്മിനീങ്ങളായ സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് നേടിത്തരും. ഒരു മുഅ്മിനായ സഹോദരനോട് ഒരു വെറുപ്പ് നമുക്ക് ഉണ്ടാവരുത്. ഒരു മുഅ്മിനായ സഹോദരന് പല കുറവുകളുണ്ടാവും, മനുഷ്യന്മാരാണ്, ന്യൂനതകളുണ്ടാവും, കുറവുകളുണ്ടാവും, സ്വഭാവത്തിൽ കുറവുകളുണ്ടാവും, പല വ്യത്യാസങ്ങളും ഉണ്ടാവും. പക്ഷെ അവന് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുന്ന, നമ്മളോട് ആരെങ്കിലും മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ അവനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്ന, അവനോട് പൊറുക്കലിനെ തേടുന്ന, അള്ളാഹുവിനോട് അവന് വേണ്ടി പൊറുക്കലിനെ തേടുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. ഒരിക്കലും അവനോട് വിദ്വേഷം വെച്ച് പുലർത്തുന്ന ഒരാളായിട്ട് നമ്മൾ മാറരുത്. അതൊരു മുഅ്മിന് യോജിച്ച കാര്യമേ അല്ല. ഒരു സഹാബാക്കളുടെ ചരിത്രത്തിൽ എത്രയോ സംഭവങ്ങൾ, ചിലപ്പോൾ നമ്മളൊക്കെ ഏറ്റവും വലിയൊരു ഭിന്നിപ്പിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ശത്രുതയിലേക്ക് മാറുന്ന കാര്യങ്ങൾ പോലും ആ സഹാബാക്കൾ നോക്കിക്കണ്ട രീതി വളരെ അത്ഭുതപ്പെടുത്തി നമ്മൾ. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെയും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന്റെ ചരിത്രം. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധ സൈന്യത്തിന്റെ അമീറാക്കിയതാണ്. കാരണം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന് അത്ര നല്ല യോദ്ധാവാണ്, ഒരു യുദ്ധവും തോറ്റിട്ടില്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ആളുകൾ പല യുദ്ധങ്ങളും നടക്കുമ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി, മുസ്ലിമീങ്ങൾ ജയിക്കുന്നത് ഖാലിദിനെ കൊണ്ടാണ്, ഖാലിദിന്റെ സൈന്യം തോൽക്കാറില്ല. ഇത് ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഖാലിദിനെ സൈന്യാധിപ സ്ഥാനത്ത് നിന്ന് മാറ്റണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞു, ഞാൻ മാറ്റില്ല, അള്ളാഹുവിന്റെ റസൂൽ ചെയ്തൊരു കാര്യം ഞാൻ മാറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ യർമൂക്ക് യുദ്ധമാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് മുസ്ലിം സൈന്യം പോയ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വഫാത്താകുന്നത്. ഉമർ റളിയല്ലാഹുവിന് ഖലീഫ സ്ഥാനം ഏറ്റെടുത്തു. ഖലീഫയായ ഉമർ റളിയല്ലാഹുവിന് നേരെ എഴുത്തയച്ചു മുസ്ലിങ്ങളുടെ സൈന്യത്തിലേക്ക്, അബൂ ഉബൈദ റളിയല്ലാഹുവിനെ സൈന്യാധിപ സ്ഥാനത്തിലേക്ക് ആക്കുകയും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിനെ ഒഴിവാക്കുകയും വേണമെന്ന്. ഈ ചരിത്രത്തിൽ രണ്ടെണ്ണം കാണാം. ഈ കത്ത് അബൂ ഉബൈദ റളിയല്ലാഹുവിനാണ് ആദ്യം കിട്ടിയത് എന്ന് കാണാം, അതല്ല ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിനാണ് ആദ്യം കിട്ടിയത് എന്നും കാണാം. എന്തായാലും അത് ലഭിച്ചതിന് ശേഷം അബൂ ഉബൈദ റളിയല്ലാഹുവിന് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ യുദ്ധം തുടങ്ങിയിട്ടില്ല, യുദ്ധത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. പക്ഷെ അന്ന് യുദ്ധം നടന്നില്ല, അതിനു മുമ്പ് തന്നെ അവർ ശത്രുക്കൾ താഴ്ന്നു, പിന്നെ തോൽവി സമ്മതിച്ച് അവർ ജിസിയ നൽകാമെന്ന് സമ്മതിച്ചു. അബൂബൈദ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, യുദ്ധം കഴിഞ്ഞിട്ട് ഇത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അറിയിച്ചാൽ മതിയെന്ന് പറഞ്ഞു. കാരണം അബൂബൈദ റളിയല്ലാഹു അൻഹു പേടിയുണ്ട്, കാരണം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യാതൊരു കുറവുമില്ല, ഒരു യുദ്ധം തോറ്റിട്ടില്ല, ഒരു വേറൊരു കുറവുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ഉന്നത സ്ഥാനത്ത് നിന്ന് ഒരാളെ മാറ്റിയിട്ട് മറ്റേ ആൾക്ക് വരുമ്പോൾ മനുഷ്യന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് ഒരു സ്ഥാനത്ത് നിന്ന് ഒരു കാരണമില്ലാതെ ഒഴിവാക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്താകും? അവർക്ക് ഭയങ്കര വിഷമമുണ്ടാവും, പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അബൂബൈദ റളിയല്ലാഹു അത് അറിയിച്ചില്ല. ഇനി ഖാലിദ് വലീദ് റളിയല്ലാഹു കിട്ടിയത് എന്ന് പറഞ്ഞ റിവായത്തുകളിലും ഖാലിദ് റളിയല്ലാഹു അത് അറിയിച്ചില്ല. അങ്ങനെ അവരത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അവരത് അറിയിച്ചു, അവരങ്ങോട്ടും വന്നു. അബൂബൈദ റളിയല്ലാഹു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അറിയിച്ചു, ഇനി തിരിച്ചിങ്ങോട്ട് അറിയിച്ചു. രണ്ടുപേരും അറിയിച്ചപ്പോഴും രണ്ടുപേർക്കും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങളാണ് അമീർ എന്ന് പറഞ്ഞ് ഖാലിദ് ബിൻ റളിയല്ലാഹുവിന് മാറിക്കൊടുക്കുകയാണ്. ഇത് ഈ സംഭവത്തിന് ശേഷം ഉമർ റളിയല്ലാഹുവിന്റെ വഫാത്തിന്റെ സമയത്ത് നമുക്ക് ചരിത്രത്തിൽ കാണാം, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹുവിന് പറയുന്നുണ്ട്, ഖാലിദേ, നിന്നെ ഞാൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് നിന്നോടുള്ള യാതൊരു പക കൊണ്ടൊന്നുമല്ല. ആളുകൾ പറയാൻ തുടങ്ങി, നീ കാരണമാണ് ജയിക്കുന്നത്. ഇത് നീ എങ്ങാനും കേട്ട് നിന്റെ മനസ്സിലൊരു റിയാവോ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചിന്തയോ വന്ന് പരലോകത്തേക്ക് നിനക്കൊരു നഷ്ടമായി മാറുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ നിന്നെ മാറ്റിയത് എന്ന് പറയുമ്പോൾ എന്തൊരു നസീഹത്താണ്, എന്തൊരു നന്മയാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി, ഏതെങ്കിലും നിലക്കുള്ള ഒരു സ്ഥാനത്ത് നിന്ന് ഒരു കാരണമില്ലാതെ ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ മുണ്ടോ, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ബന്ധമുണ്ടാവുമോ? പരസ്പരം ശത്രുത വെച്ച് നടക്കുകയെന്നല്ലാതെ നമ്മൾ ഒരുപാട് ഈ വിഷയത്തിൽ പഠിക്കാനുണ്ട്. എങ്ങനെയാണ് പരസ്പരം സ്നേഹിക്കേണ്ടത്, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത്. അള്ളാഹു തആല അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഹദസന സുഫിയാൻ അൻ അബിൽ ജഫാഫ് അൻ അബിൽ ബുഖ്തരി ഖാല ഇന്നമ ഹു ഹുബ്ബ വബുഗ്ദ വരിള വസഖത് യഅനി യുഹിബ്ബു അഹ്ലിൽ ഖൈർ വയുബ്ഗിദു അഹ്ലിൽ ശർ. അതായത് പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല സ്നേഹിക്കുക, വെറുക്കുക, അതുപോലെ തന്നെ അള്ളാഹു തൃപ്തിപ്പെടുക, പിന്നെ അതുപോലെ തന്നെ അള്ളാഹുവിനെ കോപിക്കുക, അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഇതെല്ലാം അഹ്ലുൽ ഖൈർ, ഇതെല്ലാം ഉള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹ്ലുൽ ഖൈറാണ്. എന്നാൽ ഇതിനെതിരായിട്ടുള്ളത് അഹ്ലുൽ ഷർറുമാണ് എന്ന്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുത്തഹാബ്ബീന ഫില്ലാഹി അലാ മനാബിറ മിൻ നൂരിൻ യൗമൽ ഖിയാമ. ഈ ഹദീസിന്റെ റിവായത്ത് വേറെ കാണാം. നാളെ പരലോകത്തിൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച ആളുകൾ അവർ പ്രകാശത്തിന്റെ മിമ്പറുകളിലായിരിക്കും. ചില റിവായത്തുകളിൽ അമ്പിയാക്കളും ഷുഹദാക്കളും വരെ കൊതിച്ചു പോകുന്ന, അസൂയപ്പെട്ടു പോകുന്ന സ്ഥാനത്തായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവർ എന്ന്. അത്രയധികം ഫളലുള്ള കാര്യമാണ്, അത്രയധികം ശ്രേഷ്ഠമായ കാര്യമാണ്. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കേണ്ട തൻ്റെ സഹോദരനോട് വെറുപ്പ് വെച്ച് പുലർത്തി, വിദ്വേഷം വെച്ച് പുലർത്തി, അവനെ എത്ര രാത്രി നമസ്കരിക്കുന്നവനായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ സ്വീകരിച്ചോളണമെന്നില്ല. നഊദു ബില്ലാ, നമ്മൾ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കാൻ പഠിക്കണം. حدثنا سفيان عن العمش عن نبي صالح عن عبد الله بن عمر عن قاب قال من أحب في الله وأبغض في الله وعطى لله ومنع لله فقد استكمل الإيمان. رسول الله صلى الله عليه وسلم പറഞ്ഞ ഒരു ഹദീസ് തന്നെയാണ് ഇത്. മൻ അഹബ്ബ ഫില്ലാ, ആരാണ് അല്ലാഹുവിനു വേണ്ടി സ്നേഹിക്കുന്നത്, വബഗള ഫില്ലാ അല്ലാഹുവിനു വേണ്ടി വെറുക്കുന്നത്, വഅതാ ലില്ലാ അല്ലാഹുവിനു വേണ്ടി നൽകുന്നത്, വമന അലില്ലാ അല്ലാഹുവിനു വേണ്ടി തടയുന്നത്, ഫഖദ് ഇസ്തക്മല ഈമാൻ, അവൻ ഈമാൻ പൂർത്തീകരിച്ചു. ഈമാൻ പൂർത്തീകരിക്കുന്ന വിഷയങ്ങളെല്ലാം സഹോദരങ്ങളെ, അഅ്മാലുകളെ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതെല്ലാം ഈമാനിനെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈമാനിന്റെ പുരോഗതിയും ഈമാനിന്റെ ഉന്നതയും എല്ലാം പഠിപ്പിച്ച് നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ സൽസ്വഭാവത്തിൽ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നതിൽ, അള്ളാഹുവിന് വേണ്ടി വെറുക്കുന്നതിൽ, ഇതുപോലെയുള്ള കാര്യങ്ങളിലാണ്. ഇപ്പൊ എന്നെ അയൽവാസിയോടുള്ള ബന്ധത്തിൽ, അതിഥിയെ സൽക്കരിക്കുന്നതിൽ, ഈമാനിനെ പറഞ്ഞ വഴിയിലെ തടസ്സം നീക്കുന്നതിൽ, ലജ്ജയിൽ, ഇതുപോലെയുള്ള കാര്യങ്ങളിലാണ് ഈമാനിന്റെ പൂർത്തീകരണം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് കേവലം നിസ്സാരമായി കാണരുത്, ഇബാദത്തിന്റെ ഹഖീഖത്ത് മനസ്സിലാക്കണം. നിസ്കാരം മാത്രമാണ് ഇബാദത്ത് നമ്മൾ വിചാരിക്കരുത്, അല്ലെങ്കിൽ നോമ്പ് മാത്രമാണ് ഇബാദത്ത് നമ്മൾ വിചാരിക്കരുത്. ഇബാദത്തിന്റെ ഇനങ്ങൾ വളരെ വിശാലമായിട്ടുള്ള കാര്യമാണ്. ഇബാദത്തിന്റെ ഇനങ്ങൾ വിശാലമാണ്. അതുപോലെ തന്നെ ഈമാനിന്റെ ഉന്നതിയിൽ നമ്മൾ എത്തണമെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നാം ഉണ്ടാക്കിയെടുക്കണം, നാം പരിശീലിച്ചെടുക്കണം. അടുത്തൊരു അഫർ, ഹദ്ദസന ഹമ്മാദ് ഇബ്നു സൽമ അൻ സാബിത് അൽബനാനി അൻ അബി റാഫി അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖറജ റജുലും മിൻ ഖറിയത്തിൻ, ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു വ്യക്തി പുറപ്പെട്ടു, യസൂറു അഖല്ലഹു ഫീ ഖറിയത്തിൻ ഉഖ്ര, അവന്റെ മറ്റൊരു ഗ്രാമത്തിലുള്ള നാട്ടിലുള്ള സഹോദരനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. ഫർസദല്ലാഹു അലാ തരീഖിഹി മലക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വഴിയിൽ ഒരു മലക്കിനെ നിയോഗിച്ചു. ഫഖാല, ആ മലക്ക് ചോദിച്ചു, ഐന തുരീദ്, നീ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് നിന്റെ ഉദ്ദേശം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉരീദു അൻ അസൂറ അഖല്ലി ഫീ ഹാദിഹിൽ ഖറിയത്തി ഫില്ലാ, ദാ എന്റെ ഈ ഗ്രാമത്തിൽ എൻ്റെ ഒരു സഹോദരനുണ്ട്, ആ സഹോദരനെ അള്ളാഹുവിന് വേണ്ടി സന്ദർശിക്കാനാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഖാല ഫഖാല ലഹു, അപ്പൊ മലക്ക് അവനോട് ചോദിച്ചു, ഹല്ലഹു അലൈക മിൻ നിഅമത്തിൻ തറുബ്ബുഹ, നിനക്ക് എന്തെങ്കിലും അവൻ തരാനുണ്ടോ, നീ കൊടുത്ത എന്തെങ്കിലും തിരിച്ചു വാങ്ങാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബാധ്യതകളായിട്ടുള്ള കാര്യങ്ങൾ പോവാണോ? അപ്പൊ ആ വ്യക്തി പറഞ്ഞു, ഖാലല അല്ല, വലാക്കിന്നി അഹ്ബബ്തുഹു ഫില്ലാ, പക്ഷേ ഞാൻ അവനെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അവനെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നു. ഖാല, അപ്പൊ മലക്ക് പറയും, ഫൈന്നി റസൂൽ റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീനായ അള്ളാഹുവിന്റെ റസൂലാണ് ഞാൻ. ഇന്നഹു ഖദ് അഹബ്ബക കമാ അഹബബ്തഹു ഫീഹ്, നീ അവനെ സ്നേഹിക്കുന്നത് പോലെ, നീ അള്ളാഹുവിന് വേണ്ടി നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ സ്നേഹിക്കുന്നു എന്ന മലക്കറിയിക്കും. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങൾ, നമ്മുടെ സഹോദരങ്ങളെ കാണാൻ കുറച്ച് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന ഒരു സഹോദരനെ കാണാൻ നമ്മൾ പോകണം, നമ്മളാ സന്ദർശിക്കണം. അതിന്റെ ഫലം നമ്മൾ ആലോചിക്കുക, നമ്മൾ അവന് എത്രത്തോളമാണോ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നമ്മളൊരു സഹോദരനെ സ്നേഹിക്കുന്നത്, അള്ളാഹു അതുപോലെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അതിൽ വലുതെന്താണുള്ളത്, അത് വലുതെന്താണുള്ളത്? അത് ഒരുത്തന്റെ ഈമാന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ഈമാന്റെ വലിയ അടയാളമാണ്. നമ്മൾ ഒരിക്കലും ഇത് നിസ്സാരമായി കാണരുത്. നമ്മൾ പലപ്പോഴും അള്ളാഹുവിന് വേണ്ടി വെറുക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിന് വേണ്ടി വെറുക്കുന്ന കാര്യങ്ങൾ വിശാലമായി പറയും, ആ വെറുപ്പ് ധാരാളം പ്രകടിപ്പിക്കാൻ ശ്രമിക്കും, ധാരാളം അതിനെക്കുറിച്ച് പഠിക്കും. എവിടെ അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം? എവിടെ അത്? മുസ്ലിങ്ങൾ പരസ്പരം ചെറിയ വിഷയങ്ങൾ പോലും, എന്തെങ്കിലും ഒരു ചെറിയ വിഷയത്തിന് പോലും പക്ഷെ തല്ലുകൂടുന്ന, തെറ്റിപ്പിരിയുന്ന, മിണ്ടാ നടക്കുന്ന, മൂന്ന് ദിവസത്തിൽ കൂടുതൽ എങ്ങനെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ മുസ്ലിമായ സഹോദരനോട് തെറ്റിക്കാൻ പാടില്ല. അവനെ യോജിച്ച അവനാ അനുവദനീയമല്ല. എത്ര മനോഹരമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബാക്കളെ, മുഹാജിറുകളെയും അൻസാറുകളെയും പരസ്പരം സ്നേഹിക്കുന്ന രീതിയിൽ ഒരുമിച്ച് കൂട്ടി വളർത്തിയുണ്ടാക്കിയത്, എന്നിട്ട് മുസ്ലിം സമുദായത്തിന് ഇന്ന് ബാധിച്ചത്. നമ്മൾ പഠിക്കണം ഈമാനിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെയും എങ്ങനെയാണ് ഈമാൻ പൂർത്തീകരിക്കേണ്ടതെന്ന് പഠിക്കണം. ഹദ്ദസന മുസ്അബ് ഇബ്നു അംറ് ഇബ്നു മുറ അൻ അലി ഇബ്നു ഹുസൈൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഹബ്ബ അഹദുക്കും അഖാഹു ഫില്ലാ, നിങ്ങളിൽ ആരെങ്കിലും തന്റെ സഹോദരനെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒരാളോട് നമുക്ക് അവൻ ചെയ്ത നന്മ കാരണത്താൽ അല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും ഒരു പിന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യം കാരണത്താൽ നമുക്ക് ഒരാളോട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ, ഫൽ യുബയ്യിൻ ലഹു, അത് അവനെ അറിയിക്കണം. ഖൈറും ഫിൽ അൽഫതി വബഖാഫിൽ മവദ്ദ, അത് പരസ്പരം അടുപ്പമുണ്ടാക്കുന്നതിലും ബാക്കി എല്ലാ കാര്യത്തിലും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണത്. അതായത് ബന്ധമുണ്ടാവുന്ന എല്ലാത്തിനും ഉത്തമമായിട്ടുള്ളതും അവനെ അറിയിക്കണമെന്നുള്ളത്. നമുക്കൊരാളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പേര് ഹുബ്ബ് തോന്നിയിട്ടുണ്ടെങ്കിൽ, അഥവാ അത് പറയണം, അതിയായൊരു ഹുബ്ബ് അവനോട് അള്ളാഹു തആല, ഒന്നുകിൽ അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ പരിശ്രമിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഹുബ്ബ് തോന്നിയിട്ടുണ്ടെങ്കിൽ അവനെ അറിയിക്കണം. അള്ളാഹുവിന് വേണ്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണം. അപ്പൊ അവൻ മറുപടി പറയാം, അള്ളാഹുവിന് വേണ്ടി എന്നെ സ്നേഹിച്ച നിന്നെ അള്ളാഹു ഇഷ്ടപ്പെടട്ടെ, എന്നെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച നിന്നെ അള്ളാഹു ഇഷ്ടപ്പെടട്ടെ എന്ന് തിരിച്ചും പറയണം. ഇന്നത്തെ ആളുകൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ഇങ്ങനൊരു ദുആ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊന്ന് പറയുമ്പോൾ ഇങ്ങനൊരു മറുപടി പറയണം ഇതുപോലും അറിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ പ്രകടിപ്പിക്കണം, നാം അറിയിക്കണം. അത് പിന്നെ ആരാണെങ്കിലും അതെ, ഇപ്പൊ നമ്മുടെ ഭാര്യയാണെങ്കിലും അതൊരു മുഅ്മിനത്താണ്. ആ മുഅ്മിനത്തായ ഒരു ഭാര്യ നമുക്കൊരു ഭർത്താവ് എന്നുള്ള നിലക്ക് നമ്മെ അനുസരിക്കുന്ന, അല്ലെങ്കിൽ മുഅ്മിനത്തായ ഭാര്യ നമ്മളെ മക്കളെ വളർത്തുന്ന, അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു കാര്യം കണ്ടാൽ നമ്മൾ പറയണം, ഇന്നി ഹുബ്ബുക ഫില്ലാ, ഞാൻ അള്ളാഹുവിന് വേണ്ടി നിന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മക്കൾ നല്ലൊരു കാര്യം ചെയ്തു നമ്മൾ പറയണം, ഞാൻ അള്ളാഹുവിന് വേണ്ടി നിന്നെ സ്നേഹിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാനോട് ഉപ്പ ഞാൻ നിങ്ങൾ അള്ളാഹുക്ക് വേണ്ടി സ്നേഹിക്കുന്നു, ഇതെല്ലാം നമ്മൾ പറഞ്ഞു ശീലിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ ദീനിനെ വേറെ എന്തോ നിലക്കാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. ദീനിനെ ഏതോ ഒരു എന്താ പറയാ, എന്തോ ഒരു കാര്യം ചെയ്യാനുള്ളൊരു കാര്യം, അതാണ് ദീൻ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഓരോ മുഅ്മിനിന്റെയും കൽബിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട, അതിൽ നിന്ന് അതിന്റെ സമർത്ഥകൾ പുറത്തു കാണുന്ന കാര്യമാണ് ഇസ്ലാം. അതാണ് ഈമാൻ. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിലെ തൗഫീഖ് നൽകട്ടെ. അടുത്ത ബാബ് ഇഖ്ഫാഉ ദുആ, ദുആ ഗോപ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത് ഈ ബാബ് കൂടി കൂടി അവസാനിപ്പിക്കാം. ബാബ് ഇഖ്ഫാഉ ദുആ, دعاء غوبيماكن. حدثنا عسامة بن زيد عن ابن أبي لبيبة عن سعد قال قال رسول الله صلى الله عليه وسلم خير الذكر الخفي وخير الرزق ما يخفي. رسول الله صلى الله عليه وسلم പറഞ്ഞു, ഏറ്റവും നല്ല ذکر എന്ന് പറഞ്ഞാൽ خفي ആയിട്ടുള്ളതാണ്, അതുപോലെ ഏറ്റവും നല്ല رزق എന്ന് പറഞ്ഞാൽ ഒരുതന്നെ മതിയായതാണ്. അതായത് നമ്മൾ ദിക്ര നടത്തുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ വളരെയധികം ബഹളമുണ്ടാക്കി ആളുകളെ കേൾപ്പിച്ച് ആളുകളെ അറിയുന്ന രീതിയിലല്ല ചെയ്യേണ്ടത്. ദിക്റുകളാണ് ദുആക്കളാണെങ്കിലും ഉലമാക്കൾക്കിടയിൽ ചർച്ച കാണാം, ദുആ ആണോ ദിക്റാണോ അഫ്സൽ എന്ന്. ദുആ ചെയ്യലാണോ ദിക്ർ ചെയ്യലാണോ അഫ്സൽ എന്ന് പല പണ്ഡിതന്മാരും ദിക്റാണ് അഫ്സൽ എന്ന് പറഞ്ഞു. ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു ആവശ്യമുള്ള കാര്യം നമ്മൾ ചോദിക്കലാണ്. ദിക്ർ പറഞ്ഞാൽ അള്ളാഹിന്റെ മഹത്വത്തെ പുകഴ്ത്തലാണ്. അപ്പൊ അതിനാണ് കൂടുതൽ ശ്രേഷ്ഠത. ദിക്ർ ചെയ്യുമ്പോൾ നാം ദുആ ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോൾ കാര്യങ്ങൾ സാധിക്കാനുള്ള പിന്നെ അവസ്ഥ ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണും. പക്ഷെ രണ്ടും ഇബാദത്തിന്റെ രണ്ട് ഇനങ്ങളാണ്, രണ്ടും ഉണ്ടാകണം. ഏതാണ് അഫ്സൽ എന്നുള്ള ചർച്ചയിലുള്ള കാര്യം പറഞ്ഞതാണ്. അപ്പൊ ദിക്ർ ആവട്ടെ ദുആ ആവട്ടെ, നമ്മൾ ഒരു എന്താ പറയാ, ഒരു ഉറക്കയുമല്ല എന്നാൽ തീരെ ശബ്ദമില്ലാതുമല്ല, അതിനിടയിൽ നമ്മൾ മാത്രം കേൾക്കുന്ന ഒരു ശബ്ദത്തിലാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. ദുആന്റെ അദബുകളിൽപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ദുആക്കൾ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചതായിട്ട് ഖുർആനിൽ നമുക്ക് കാണാം, സക്കരിയ്യ നബി അലൈഹി സ്വലാമിനെയും മറ്റുമെല്ലാം. അപ്പൊ ദുആ ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു രീതിയിൽ കുറഞ്ഞ ശബ്ദത്തിൽ വേണം നമ്മൾ ദുആ ചെയ്യാൻ. വളരെ കുറഞ്ഞത് നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ മറ്റുള്ളവരെല്ലാം കേൾപ്പിച്ച് ഉറക്കെ ദുആ ചെയ്ത് ഒരു ബഹളം ഉണ്ടാക്കുന്ന അവസ്ഥ അത് യോജിച്ചതല്ല. حدثنا سفيان عن ابي هاشم المجاهد قال انه سمع رجلا رافعا صوته بالدعاء فرماه بالحصى. مجاهد رحمه الله പിന്നെ പറയാണ്, ഒരാൾ പിന്നെ ഉറക്കെ ദുആ ചെയ്യുമ്പോൾ ഉറക്കെ ശബ്ദം ഉണ്ടാക്കി ദുആ ചെയ്യുന്ന കണ്ട ഞാൻ അവനെ കല്ലെടുത്ത് എറിയാൻ വേണ്ടിയിട്ട് അത്ര ഒരു ഉറക്കെ ശബ്ദം ഉണ്ടാക്കി ദുആ ചെയ്യുന്നതിൽ സൽഫകൾ വെറുത്തിരുന്ന ഒരു കാര്യമാണ്. അവരത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അവരങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അതൊരു മോശമായിട്ട് അവനെ കല്ലെടുത്തെറിയാനാണ് പറഞ്ഞത്. കാരണം അത്ര ആ രീതിയിലാണ് അവരതിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ മിതത്വം എന്ന് പറയുന്ന നിലയിലാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. حدثنا سفيان عن عاصم بن سليمان عن ابي عثمان النهدي عن ابي موسى قال كنا مع رسول الله صلى الله عليه وسلم فقال ان رسول الله صلى الله عليه وسلم ربما ايرنا رسول الله بن ايها الناس انكم لا تدعون اسما ولا غائبا സഹാബാക്കൾ ഒരു ദിവസം റസൂലുള്ളാഹിന്റെ ഒപ്പാകുമ്പോൾ ഉറക്കെ തക്ബീറും ഉറക്കെ തസ്ബീഹും എല്ലാം പറയാൻ തുടങ്ങി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇർബഉ അലാ അൻഫുസികും, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനോട് കുറച്ച് കാരുണ്യം കാണിക്കും, കുറച്ച് പതുക്കെയാക്കി, ഇന്നക്കൂല തദ്ഊന അസമ്മ വലാ ഗായിബ, നിങ്ങൾ ചെവി കേൾക്കാത്തവനോ അല്ലെങ്കിൽ ഇവിടെ ഒന്നും ഇല്ലാത്ത ഒരാളോടല്ല നിങ്ങൾ ദുആ ചെയ്യുന്നത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല സമീഉ ബസീറാ, ഒരേ സമയത്ത് എല്ലാവിധ ശബ്ദങ്ങളും എല്ലാം വ്യത്യസ്തമായി കൃത്യമായി കേൾക്കുന്ന അറിയുന്നവനാണ്. അതുകൊണ്ട് ഉറക്ക ബഹളമുണ്ടാക്കി ദുആ ചെയ്യാൻ യോജിച്ചതല്ല, അത് പാടില്ല എന്നുള്ളത്. ഹദ്ദസ്നാ ശുഅബത്ത് അൻ സഅദ് ബിൻ ഇബ്രാഹിം, സഅദ് ബിൻ ഇബ്രാഹിം റഹിമഹുള്ള പറയുന്നു, അന്ന ആയിഷത കാനത് തുഗ്ലിഖു അലൈഹാ ബാബഹ ثم تصلي الضحى صلاه طويله. ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ കതക് അടച്ചുകൊണ്ട് സുദീർഘമായിട്ട് ദുഹാ നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നു. ദുഹാ നമസ്കാരം സുദീർഘമായിട്ട് നിർവഹിക്കാറുണ്ടായിരുന്നു. ഇത് ദുആവുമായി ബന്ധപ്പെട്ടിട്ടും മൊത്തത്തിൽ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും മറ്റൊരാൾ അറിയാതെ നമസ്കരിക്കുക എന്നുള്ളതാണ്. ഈ സുന്നത്തായ ഏത് നമസ്കാരങ്ങൾക്ക് ഉത്തമം എന്താണ്? ഒരുത്തന്റെ വീടാണ്, വീട്ടിൽ നമസ്കരിക്കുക എന്നുള്ളതാണ് സുന്നത്തായ നമസ്കാരങ്ങൾക്കെല്ലാം ഉത്തമമായിട്ടുള്ളത്. അപ്പൊ നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലാണ്, വീട്ടിൽ പോയിട്ട് നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ ഐച്ഛികമായിട്ടുള്ള നിർബന്ധമല്ലാത്ത ഏത് നമസ്കാരവും നമുക്ക് വീട്ടിൽ നമസ്കരിക്കാം. പല ആളുകളും മനസ്സിലാക്കിയുള്ള കാര്യമാണ് ഇഷ്റാഖിന്റെ നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട്. ഇഷ്റാഖിന്റെ നമസ്കാരത്തിന്റെ ഫളൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ, തുലൂഉ വരെ നമസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുക എന്നതാണ്. മസ്ജിദിൽ വെച്ച് ആ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതിനല്ല ഫളൽ. അത് നമസ്കാരം മസ്ജിദിലാണെങ്കിൽ വീട്ടിലാണെങ്കിൽ ഒരേ പ്രതിഫലമാണ്. ഒന്നുകൂടി ശ്രേഷ്ഠ ഏതാണ്? വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ്. പല ആളുകൾ അതിനെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. തുലൂഉ കഴിഞ്ഞിട്ട് നമസ്കരിച്ച് ആ സ്ഥലത്ത് തന്നെ നമസ്കരിക്കുക എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന്. അതല്ല അതിന്റെ ഉദ്ദേശം. തുലൂഉ വരെ നമസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുക, അവിടെ തെളിയിക്കാതെ, അതാണ് റസൂലുള്ളാഹിന്റെ രീതി. പിന്നെ നമസ്കരിക്കുക എന്നുള്ളത് അത് ഉലമാക്കൾ പറയാറുള്ളത് വീട്ടിലാണെങ്കിൽ മസ്ജിദിലാണ് കുഴപ്പമില്ല, മസ്ജിദ് നിസ്കരിച്ചു തെറ്റുന്നല്ല, പക്ഷേ നഫലുകളായ നമസ്കാരത്തിന് പൊതുവേ ഉത്തമം എന്താണ്? വീടാണ്. നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് മാത്രമാണ് മസ്ജിദ് ഉത്തമമായിട്ടുള്ളത്. വീട്ടിൽ നമസ്കരിക്കലാണ് ഒന്നുകൂടിയും ശ്രേഷ്ഠമെന്ന് പല പണ്ഡിതന്മാർ ആ ഹദീസെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഏത് സുന്നത്തായ നമസ്കാരങ്ങളും നാം രഹസ്യമാക്കി നമ്മുടെ മാത്രം ഒരു സ്വകാര്യ കർമ്മമാക്കി മാറ്റാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ ദീനിനെ കുറിച്ച് മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.